2024 ഏപ്രിൽ 28 ഞായർ. ഇന്ന് 1199 മേടം 15. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ വെടിനിർത്തൽ ഈജിപ്ത് സംഘം ടെല്ലവീവിൽ ചർച്ച നടത്തി. ഇസ്രായേൽ നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നു എന്ന് ഹമാസ്. വെടിനിർത്തലിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണെന്ന് ഹമാസ് വെളിപ്പെടുത്തി. 2 മുൻപ് ഹമാസ് നൽകിയ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് മറുപടിയായുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നതെന്നാണ് സൂചന. മധ്യസ്ഥരായ ഈജിപ്തിൻ്റെ ഉന്നത സംഘം വെള്ളിയാഴ്ച ടെല്ലവീവിലെത്തി ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച നടത്തി. ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഈ മാസാദ്യം കൈറോയിൽ നടന്ന ചർച്ച പരാജയമായിരുന്നു. അതിനിടെ ഇന്നലെ പുലർച്ചെ റഫയിലെ ടെൽ സുൽത്താൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ 4 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെട്ടു. 4 മാസം പ്രായമായ പെൺകുഞ്ഞും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകളിൽ നടന്ന ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി. ഇതുവരെ ഗാസയിൽ 34,388 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 77,437 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്കിൽ ജെനിൻ പട്ടണത്തിൽ ഇസ്രായേൽ പട്ടാളം 2 പലസ്തീൻ യുവാക്കളെ വെടിവെച്ചു കൊന്നു. 2 പേർക്ക് പരിക്കേറ്റു. US യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം 2 ആഴ്ചയിലേക്ക്. പാരീസിലും വിദ്യാർത്ഥി സമരം. US സർവകലാശാല ക്യാമ്പസുകളിലെ ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം 2 ആഴ്ചയിലേക്ക് കടന്നു. പ്രതിഷേധത്തിൻ്റെ പ്രഭാകേന്ദ്രമായ കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ 2 ദിവസവും സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു. ക്യാമ്പസിൽ കുടിൽക്കെട്ടിയുള്ള പ്രതിഷേധം കൊളംബിയയിൽ നിന്നാണ് ആരംഭിച്ചത്. ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ സർവകലാശാലയിൽ കുടിൽക്കെട്ടി സമരം ചെയ്ത 100 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഹാംബോൾട്ടിലെ കാലിഫോർണിയ സ്റ്റോക്ക് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തമ്പടിച്ച സമരക്കാരെ നീക്കം ചെയ്യാൻ പോലീസിനെ നിയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. കൊളോറാഡയിൽ ഡെൻവറോസ് ഒറോറിയ ക്യാമ്പസിൽ 40 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടി. 34 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ 36 പേരും 10 May ബിരുദദാന ചടങ്ങ് റദ്ദാക്കിയ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിൽ 90 വിദ്യാർത്ഥികളും അറസ്റ്റിലായി. അതിനിടെ ദ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് ക്യാമ്പസിലും 100 കണക്കിന് വിദ്യാർത്ഥികൾ കുടിൽക്കെട്ടി സമരം ആരംഭിച്ചു. ഫ്രാൻസിലെ പ്രമുഖ ഗവേഷക സർവകലാശാലയായ പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ കുടിൽക്കെട്ടി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ഒഴിപ്പിച്ചു. ഗാസ വിഷയത്തിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞത് സംഘർഷത്തിനിടയാക്കിയതോടെ 2 മുതൽ ക്ലാസുകൾ ഓൺലൈനാക്കിയിരുന്നു. ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലിന് നേർക്ക് ഹൂതികളുടെ മിസൈൽ. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനു നേരെ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിനു നേരെ തൊടുത്തത്. കപ്പലിന് നിസ്സാര കേടുപാട് പറ്റിയെന്നാണ് US മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഹൂതി സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചു. റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോച്ച തീരത്തിന് സമീപമാണ് ആക്രമണമുണ്ടായത്. നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്കുകപ്പലുകൾക്ക് നേരെ 50-ലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ നിലപാട്. കേരളത്തിൽ പോളിംഗ് 71.90%. 2019 6% കുറവ്. അമ്പരപ്പിൽ മുന്നണികൾ. കേരളത്തിലെ ആകെ വോട്ടർമാർ 2,77,49,159. ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,97,48,764. വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ 1,65,205. തപാൽ ബാലറ്റുകൾ ഇതുവരെ 39,111. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 1,99,53,080. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞതിൽ അമ്പരപ്പ്. 2019 അപേക്ഷിച്ച് 6% പോളിംഗ് കുറഞ്ഞത്. 71.90% പോളിംഗ് നടന്നതായാണ് ഇന്നലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2019 77.84% ആയിരുന്നു പോളിംഗ്. വോട്ടെടുപ്പ് ദിനം രാത്രി 9 മണിയോടെ 70.35% പോളിംഗ് ശതമാനം. ഇന്നലെ പുതുക്കിയ കണക്കുകളിൽ 1% വർദ്ധിച്ചു. വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവരുടെയും നിലവിലുള്ള തപാൽ വോട്ടുകളുടെയും എണ്ണം ചേർക്കുകയും ബാലറ്റ് വോട്ടുകളുടെ കണക്ക് പുതുക്കുകയും ചെയ്തപ്പോഴാണ് ശതമാന കണക്ക് ഉയർന്നത്. 500,000+ സൈനികരുടെ സർവീസ് ബാലറ്റ് തപാൽ മാർഗം സ്വീകരിക്കാൻ വോട്ടെണ്ണൽ ദിനമായ June 4 സമയമുള്ളതിനാൽ പോളിംഗ് ശതമാനം അല്പം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. SMA 12 വയസ്സുവരെ സൗജന്യ മരുന്ന്. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി, അതായത് SMA ബാധിച്ച 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചു. 6 വയസ്സുവരെയുള്ള രോഗികൾക്കായിരുന്നു നേരത്തെ സൗജന്യമായി മരുന്ന് നൽകിയിരുന്നത്. ഇത്തവണ 57 കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. 12 വയസ്സുവരെ ചികിത്സ ഉയർത്തുമ്പോൾ 23 കുട്ടികൾക്ക് കൂടി മരുന്ന് ലഭിക്കും. നവകേരള സദസ്സിനിടെ SMA ബാധിതയായ കോഴിക്കോട് സ്വദേശി സിയ മെഹറിൻ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൂടി മരുന്ന് സൗജന്യമാക്കിയാൽ സഹായകരമാകുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. നട്ടലിൻ്റെ വളവ് പരിഹരിക്കുന്നതിനുള്ള ആദ്യത്തെ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായതും സിയ മെഹറിനായിരുന്നു. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1.5 വർഷത്തിലേറെയായി സൗജന്യമായി മരുന്ന് നൽകുന്നുണ്ട്. 1 ഡോസിന് 600,000+ രൂപയാണ് വില. സ്വർണ്ണവേട്ട പിടികൂടിയത് മിശ്രിതമാക്കിയ സ്വർണം. തിരുവനന്തപുരത്ത് 1 കോടി, കോഴിക്കോട്ട് 76 ലക്ഷം. കോഴിക്കോട്ട് 12.6 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടികൂടി. കോഴിക്കോട് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 76.29 ലക്ഷം രൂപയുടെ സ്വർണം, 12.6 ലക്ഷം രൂപയുടെ വിദേശ കറൻസി, 4.55 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ, 6 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ എന്നിവ വ്യത്യസ്ത യാത്രക്കാരിൽ നിന്ന് പിടികൂടി. ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കണ്ടെടുത്തത്. 76.29 ലക്ഷം രൂപയുടെ 1.079 കിലോഗ്രാം സ്വർണം ലഭിച്ചതായി കസ്റ്റംസ് അറിയിച്ചു. യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. സൗദിയിലേക്ക് പോകാനെത്തിയ കാസർഗോഡ് സ്വദേശി കടത്താൻ ശ്രമിച്ച 12.6 ലക്ഷം രൂപയ്ക്ക് തുല്യമായ സൗദി റിയാൽ പിടികൂടി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 1.05 കോടി രൂപയുടെ സ്വർണം പിടികൂടി. രാവിലെ 4:30 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്നാണ് 1.48 കിലോ സ്വർണം പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയായ 26 വയസ്സുകാരനാണ് സ്വർണം കടത്തിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ഇയാൾ ധരിച്ചിരുന്ന അടിവസ്ത്രത്തിനുള്ളിൽ പ്രത്യേക അറകളുണ്ടാക്കി സ്വർണം മിശ്രിത രൂപത്തിലാക്കിയാണ് ഒളിപ്പിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് എയർ കസ്റ്റംസ് തിരുവനന്തപുരം യൂണിറ്റ് സ്വർണം പിടികൂടിയത്. ആകെ 1.675 കിലോഗ്രാം മിശ്രിതം വേർതിരിച്ച് 24 കാരറ്റിലേക്ക് മാറ്റിയപ്പോഴാണ് 1.48 കിലോഗ്രാം ആയത്. മണിപ്പൂരിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. കൊല്ലപ്പെട്ടത് ബോംബാക്രമണത്തിൽ പരസ്പരം ആരോപണമുന്നയിച്ച് കുക്കി മെയ്തൈ വിഭാഗങ്ങൾ. മണിപ്പൂരിൽ പോളിംഗ് പൂർത്തിയാക്കിയതിന് തൊട്ടുപിന്നാലെ വ്യാപകമായ ആക്രമം. ബിഷ്ണുപൂരിൽ 2 CRPF ജവാന്മാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാങ്പോക് പിയിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവയ്പ്പിൽ മെയ്തൈ വിഭാഗക്കാരൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30 ബിഷ്ണുപൂരിൽ മെയ്തൈ കുക്കി അതിർത്തിയായ നാരൻ സേനയിലെ CRPF ഔട്ട് പോസ്റ്റിനു നേരെ ആക്രമണമുണ്ടായത്. 1 മണിക്കൂറോളം വെടിവയ്പ്പ് നടത്തിയ അക്രമികൾ ബോംബ് എറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. CRPF ഇൻസ്പെക്ടർ എൻ മുഹമ്മദ് സർക്കാർ, ഹെഡ് കോൺസ്റ്റബിൾ അരൂപ് സൈനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ ക്യാമ്പിന് തൊട്ടടുത്തുള്ള CRPF 128 ബറ്റാലിയൻ്റെ ഔട്ട് പോസ്റ്റിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. കുക്കി ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മണിപ്പൂർ പോലീസ് പറഞ്ഞു. എന്നാൽ മെയ്തൈ ഭീകര സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. പ്രദേശത്ത് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. സമീപ ഗ്രാമങ്ങളിൽ കേന്ദ്രസേനയും മണിപ്പൂർ കമാൻഡുകളും തിരച്ചിൽ ആരംഭിച്ചു. കുക്കി ഉപവിഭാഗമായ കോ വംശജരുടെ ഗ്രാമങ്ങളാണ് ഇവിടെയുള്ളത്. ബോക്സിംഗ് ഇതിഹാസം മേരി കോമിൻ്റെ കുടുംബ വീടും ഇവിടെയാണ്. നിയമസഭ പാസാക്കിയ 5 ബില്ലുകൾക്ക് കൂടി അംഗീകാരം. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലടക്കം നിയമസഭ പാസാക്കിയ 5 ബില്ലുകൾക്ക് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി. ഇതോടെ നിയമസഭ പാസാക്കിയവയിൽ രാഷ്ട്രപതിക്ക് അയച്ചവയൊഴികെയുള്ള മുഴുവൻ ബില്ലുകളിലും ഗവർണർ തീരുമാനമെടുത്തു. ശുഭദിനം. നന്ദി.